والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പൊതുവെ നാം വായിക്കാറുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊനാണ്. ഇന്ന് ഇൻഷാ അള്ളാഹ് ബുലൂഗുൽ മറാമിൽ നിന്ന് ഹാഫിസ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗം അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്ന ചില ഹദീഫുകൾ, അതിൽ ഒന്നാമത്തെ ഹദീഫ് നമുക്ക് വായിക്കാം. അതിനുമുമ്പ് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ സ്വീകരിക്കേണ്ട അദബുകൾ, അതുപോലെ തന്നെ സൽ സ്വഭാവങ്ങൾ, അവൻ ഒഴിവാക്കേണ്ടതായ ദുഷിച്ച സ്വഭാവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഹാഫിസ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ, ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഈ കിതാബിൻ്റെ അവസാനത്തിൽ ചർച്ച ചെയ്യുന്നത്. കിതാബുൽ ജാമിഅ എന്ന പേരിലാണ് അദ്ദേഹം ആ ഒരു അധ്യായം തയ്യാറാക്കിയിട്ടുള്ളത്. 131 ഹദീസുകളാണ് ഈ അധ്യായം ഉൾക്കൊള്ളുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് അദബിനെ കുറിച്ചാണ്. ബാബുൽ അദബ്, നമുക്ക് അദബുണ്ടാവണം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ചെറുതാവട്ടെ വലുതാവട്ടെ, അവന് അദബുണ്ടാവണം. അദബ് നമ്മൾ പൊതുവെ കുട്ടികളാറുണ്ട്, നിനക്ക് അദബ്. നേരെ മറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അദബുണ്ടോ? നമ്മൾ വലിയവർക്കും അദബ് വേണം, കുട്ടികൾ മാത്രമല്ല അദബ് പഠിക്കേണ്ടത്, വലിയവർക്കും അദബ് വേണം. അദബ് എന്ന് പറഞ്ഞാൽ ഷൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, ഹഖീഖത്തുൽ അദബ് ഇസ്തിഅമാലുൽ ഖുലുഖിൽ ജമീൽ, നല്ല സ്വഭാവം ഉപയോഗിക്കുന്നതിനാണ് അദബ് എന്ന് പറയുക. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിഖീനിൽ പറയുന്നു, ഇസ്തിഅമാലുൽ ഖുലുഖിൽ ജമീൽ, നല്ല സ്വഭാവം ഉപയോഗിക്കുക. നമ്മൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആ കച്ചവടത്തിൽ നല്ല സ്വഭാവം ഉപയോഗിക്കുക. ഭാര്യയോട് പെരുമാറുമ്പോൾ നല്ല സ്വഭാവം കാണിക്കുക. ചില ആളുകൾ പുറമേയുള്ള ജനങ്ങളോട് നല്ലവരായിരിക്കും, ഭാര്യയോട് കഠിന സ്വഭാവം, അങ്ങനെ ആവാൻ പാടില്ല. അത് അദബില്ലാത്തവനാണ്. അതെത്ര പ്രായമുള്ള ആളാണെങ്കിലും അദബ് എന്ന് പറയുമ്പോൾ അതിന് പ്രായപരിധിയില്ല. മറിച്ച് എപ്പോഴും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അദബ് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അദബുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ അൽ അദബുൽ മുഫ്റദ്, അദ്ദേഹത്തിന് അദബിന്റെ വിഷയത്തിൽ ഒരു ഗ്രന്ഥമുണ്ട്. അങ്ങനെ ധാരാളം ഇമാം ഇബ്നു ഹിബ്ബാൻ, ഖറായിത്തി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ അദബുമായി ബന്ധപ്പെട്ട് എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിഖീനിൽ പറയുന്നു, അദബുൽ മർഇ ഉൻവാനു സആദതിഹി വ ഫലാഹി, ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ അദബാണ്. അദബുള്ളവനാണെങ്കിൽ അവൻ വിജയിച്ചിരിക്കും. ഒരു വ്യക്തിക്ക് സൃഷ്ടികളോട് അദബുണ്ടെങ്കിൽ സ്വാഭാവികമായി അവൻ അള്ളാഹുവിനോട് അദബുള്ളവനായിരിക്കും. അള്ളാഹുവിനോട് അദബ് കാണിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വഖില്ലതു അദബിഹി ഉൻവാനു ശഖാവതിഹി വബവാരി, ഒരു വ്യക്തിക്ക് അദബില്ല എങ്കിൽ അതവൻ പരാജയപ്പെടാനുള്ള കാരണമാണ്. ഇത് കേവലം ഒരു വാക്കായി നമ്മൾ കേട്ട് ഒഴിവാക്കാൻ നമ്മൾ ചിന്തിക്കുക, നമുക്ക് അദബുണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും? സൃഷ്ടികളോടാവട്ടെ, സൃഷ്ടാവിനോടാവട്ടെ, എത്രത്തോളം അദബ് പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ഈ ഒരു വിഷയം ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കുക. ഇവിടെ കിതാബുൽ അദബിൽ, അദബുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ ഒന്നാമതായി ഹാഫിസ് ഇബ്നു ഹജർ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ്, ബാബു മാ ജാഅ ഫീ ഹഖിൽ മുസ്ലിമി അലാ അഖീ, ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരനോടുള്ള ബാധ്യതകളെ കുറിച്ചാണ്. ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരനോട് കാണിക്കേണ്ട ബാധ്യത, ഇതിനെ നല്ല രൂപത്തിൽ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം മജാലിസുകൾ ആവശ്യമായി വരും. അതുകൊണ്ട് ഈ ഹദീസ് ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചിലതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. അറിയുന്നതാണെങ്കിൽ ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തലുകൾ എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉപകരിക്കുന്ന കാര്യമാണ്. ഒരു ഓർമ്മപ്പെടുത്തലായി നാം സ്വീകരിക്കുക. അറിയാത്തതാണെങ്കിൽ അത് പഠിക്കാനും ഇനിയുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ പരിശ്രമിക്കുക. ഒന്നാമത്തെ ഹദീസ്, عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه واله وصحبه وسلم حق المسلم على المسلم ست: اذا لقيته فسلم عليه، واذا دعاك فاجب، واذا استنصحك فانصح، واذا عطس فحمد الله فشمت، واذا مرض فعده، واذا مات فاتبع. لكن فاتبع رواه مسلم. ഇതാണ് ഒന്നാമതായി ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് സ്വീകരിക്കേണ്ട ബാധ്യതയെക്കുറിച്ച്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് സ്വീകരിക്കേണ്ട ബാധ്യതയെക്കുറിച്ച്. ആദ്യമായി നമ്മൾ പൊതുവെ ഹദീസുകളിൽ പറയാറുള്ളത് പോലെ ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഹർ അദ്ദൗസി എന്നാണ്. അബ്ദുറഹ്മാൻ എന്നാണ് അബു ഹുറൈറയുടെ പേര്. അദ്ദേഹം പ്രസിദ്ധനായത് അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ചത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബു ഹുറൈറയോട് പറയാറുണ്ട്, കുന്ത അൽസമന ലിറസൂലില്ലാഹി വഅലമന ബിഹദീസി. നമ്മുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏറ്റവും അധികം സമയം ചെലവഴിക്കുകയും പ്രവാചകന്റെ ഹദീസുകളെ കുറിച്ച് ഏറ്റവും അധികം അറിവുള്ള വ്യക്തി താങ്കളാണ് എന്ന് ഇബ്നു ഉമർ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ടായിരുന്നു. ഹിജ്റ 57 മദീനയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇനി നമുക്ക് ഹദീസ് പറയാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഹഖ് എന്ന് പറയുന്നത്, ഒരു മുസ്ലിമിന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരനായ ഒരു വിശ്വാസിയോടുള്ള ബാധ്യത സിത്തുൻ, ആറ് കാര്യങ്ങളാണ്. സിത്തുൻ, ആറ് കാര്യങ്ങളാണ് ബാധ്യത എന്ന് പറയുമ്പോൾ. ഒന്നുകിൽ നിർബന്ധ ബാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ സുന്നത്തായ ബാധ്യതകളായിരിക്കാം, അങ്ങനെ പല രൂപത്തിലാകാം. എന്നിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ തന്റെ സഹോദരങ്ങളോട് അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആറ് കാര്യങ്ങളാണ്. ഈ ഹദീസിൽ ചിലത് സൂചിപ്പിച്ചു എന്ന് മാത്രം, അതല്ലെങ്കിൽ വിശ്വാസികൾ തമ്മിൽ ധാരാളം കടമകളുണ്ട്. ഈ ഹദീസിൽ ആറ് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ ഒന്നാമത്തേതായി പ്രവാചകൻ പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിമ അലൈഹി. നീ നിന്റെ സഹോദരനെ കാണുകയാണെങ്കിൽ അവന് നീ സലാം പറയുക. നിന്റെ സഹോദരനെ നീ കാണുകയാണെങ്കിൽ അതിന് നീ സലാം പറയുക. ഇവിടെ സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീകും, നമ്മളെല്ലാവരും സലാം പറയുന്നവരാണ്. പക്ഷെ പൊതുവെ നമ്മൾ എന്താ പറയാറ്? ഈ പറയുന്ന ഞാനടക്കം പലപ്പോഴും സലാം പറയുമ്പോൾ എന്ത് പറയും? അസ്സലാമു അലൈക്കും എന്ന് പറയും. സലാമിന്റെ പൂർണ്ണത എന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമുക്കത് പറയാൻ ചിലപ്പോഴൊക്കെ നാണം തോന്നും, കാരണം ഇത്രയും പതിവില്ലാത്തത് കൊണ്ട് ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് പറയുമ്പോൾ ഒരു പക്ഷേ കേൾക്കുന്ന വ്യക്തി ചിരിച്ചേക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുക, ഇതാണ് പ്രവാചകന്റെ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും സലാം പറയുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയട്ടെ. ഈ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കാം. ഇനി ആർക്കെങ്കിലും പെട്ടെന്ന് അങ്ങനെ പൂർണ്ണമായി പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ കുറച്ചെങ്കിലും അധികരിപ്പിക്കുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയാം. ഒരു സഹോദരനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഫോൺ വിളിച്ചാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പൂർണ്ണമായി പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഇനി കുറച്ച് നമുക്ക് അധികരിപ്പിക്കുക അസ്സലാമു അലൈക്കും എന്നതിൽ നിന്ന് കുറച്ച് അധികരിപ്പിക്കുക. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മൾ ഇരിക്കുകയായിരുന്നു. ഒരു വ്യക്തി മജ്ലിസിലേക്ക് കയറി വന്നു, അദ്ദേഹം പറഞ്ഞു അസ്സലാമു അലൈക്കും. പ്രവാചകൻ പറഞ്ഞു 10. അടുത്ത വ്യക്തി വന്നു, അദ്ദേഹം പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 20. മൂന്നാമത് വ്യക്തി വന്നു, അദ്ദേഹം പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രവാചകൻ പറഞ്ഞു 30. സഹാബികൾ ചോദിച്ചു, എന്താണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം വന്ന വ്യക്തി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് 10 പ്രതിഫലം. രണ്ടാമത്തെ വ്യക്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് 20 പ്രതിഫലം. മൂന്നാമത്തെ വ്യക്തി വബറകാത്തു എന്ന് പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തിന് 30 പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പ്രതിഫലങ്ങളുടെ മഹത്വം, അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകണമെങ്കിൽ മരണശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. സലാം പറയുമ്പോൾ എപ്പോഴും പൂർണ്ണമായി പറയാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ സലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലാഹു സൂറത്തുൻ നിസാഇൽ പറയുന്നു, വഇദാ ഹുയ്യിതും ബിതഹയ്യ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹ. നിങ്ങളോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ ഒന്നുകിൽ പറഞ്ഞതുപോലെ തിരിച്ചു പറയുക, അല്ലെങ്കിൽ അധികരിപ്പിച്ച് പറയുക. ഒന്നുകിൽ എന്താണോ നമ്മോട് പറഞ്ഞത്, നമ്മുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറയുക, അധികരിപ്പിക്കലാണ് ഉത്തമം. പക്ഷേ പറഞ്ഞത് തിരിച്ചു പറയുക എന്നുള്ളത് ചില പണ്ഡിതന്മാർ, ഇബ്നു കഥീറിനെ പോലെയുള്ളവർ, ഇമാം അയ്നിയെ പോലെയുള്ളവർ പറയുന്നു, പറഞ്ഞതെങ്കിലും തിരിച്ചു പറയുക എന്നുള്ളത് വാജിബാണ്. നമ്മുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നിർത്തരുത്, മറിച്ച് പറഞ്ഞതെങ്കിലും തിരിച്ചു പറയൽ വാജിബാണ് എന്ന് ഹാഫിദ് ഇബ്നു കസീർ, ബദറുദ്ദീൻ അൽ ഐനി റഹിമഹുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സലാം നമ്മൾ പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സലാമു യൻതഹി ഇലൽ ബറക, സലാം കൂടി വന്നാൽ എത്ര വരെ പറയാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്, അതിലധികരിപ്പിക്കാൻ പാടില്ല. എന്നാൽ സലാം മടക്കുന്ന സമയത്ത് നമ്മുടെ ആരെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ അതുപോലെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത് പറയാം, അല്ലെങ്കിൽ വമഗ്ഫിറതുഹു എന്ന് അധികരിപ്പിക്കാം, വമഗ്ഫിറതുഹു എന്ന് അധികരിപ്പിക്കാം. ആ രൂപത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അത് സഹീഹാണെന്ന് വിധിയും നൽകിയിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയെ പോലെയുള്ളവർ നമ്മുടെ ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞു തിരിച്ചെന്ന് പറയാം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു വമഗ്ഫിറതുഹു എന്ന് പറയാം. പക്ഷേ സലാം പറയുന്നതിൽ മഗ്ഫിറതുഹു പാടില്ല, മടക്കുന്നതിൽ മഗ്ഫിറതുഹു അധികരിപ്പിക്കൽ അനുവദിക്കപ്പെട്ടതാണ്. ഇനി ഒരു കാര്യം, സലാം പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സലാം പറയുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു നേട്ടം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവല അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടാകും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയും. അതുകൊണ്ട് നമുക്കിടയിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? രണ്ടർത്ഥങ്ങളാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. സ്വാലിഹ് ആലു ഷെയ്ഖ് ഒക്കെ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിൽ വിശദീകരിച്ചതുപോലെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങളാണ്. ഒന്നാമത്തേത്, സലാം എന്നുള്ളത് അള്ളാഹുവിന്റെ പേരാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും അള്ളാഹുവിന്റെ കാവൽ നിനക്കുണ്ടാവട്ടെ, അള്ളാഹുവിന്റെ കാവൽ നിനക്കുണ്ടാവട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ നിനക്കുണ്ടാവട്ടെ. അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? എന്നിൽ നിന്ന് നിനക്ക് മോശമായിട്ടൊന്നും നേരിടേണ്ടി വരികയില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് ഏറ്റവും നല്ല രൂപത്തിൽ മാത്രമാണ് വർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് സലാമിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക, സലാം പറയുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകളൊക്കെ സലാം പറയുന്നതിന് പകരം, നമ്മളില്ലെങ്കിലും ചില ആളുകൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ മറ്റു തര സംസ്കാരങ്ങൾ പറയുന്നവർ, കാണുമ്പോൾ തന്നെ എന്തൊക്കെയുണ്ട് സുഖം തന്നെ എന്ന് ചോദിക്കുന്നവർ, അത് നമ്മൾ ഒഴിവാക്കുക. മറിച്ച് ആദ്യം നമ്മൾ പറയേണ്ട വാക്ക് എന്തായിരിക്കണം? അസ്സലാമു അലൈക്കും എന്നായിരിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, അള്ളാഹു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ അസ്സലാമു അലൈക്കും എന്നതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റിതര വിശ്വാസികൾ ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ മറ്റിതര മതത്തിന്റെ അനുയായികൾ ചെയ്യുന്നതിനേക്കാൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് ഈ കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ സലാം പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും നമ്മൾ സലാം പറയുക. ഇന്ന് ചില ആളുകൾ അറിയുന്നവരോടാണ് സലാം പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം, ഇന്ന മിൻ അശ്റാഫിസ് സാഅ, അവസാന നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അൻ യുസല്ലിമ അർറജുലു അലാ റജുൽ ലാ യുസല്ലിമു അലൈഹി ഇല്ലാ ലിൽ മഅരിഫ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സലാം പറയുന്നു, പക്ഷേ ആ വ്യക്തിക്ക് അവനെ അറിയാം എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് മാത്രം സലാം പറയുക എന്നുള്ളത് അവസാന നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അറിയുന്നവർക്ക് മാത്രം സലാം പറയുക എന്നുള്ളത് അവസാന നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സലാമിന്റെ വിഷയത്തിൽ നാം കൂടുതൽ ശ്രദ്ധ കാണിക്കുക, സലാമിന്റെ വിഷയത്തിൽ നാം കൂടുതൽ ശ്രദ്ധ പുലർത്താൻ തയ്യാറാവുക. അതുപോലെ തന്നെ സലാമുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വ്യക്തി നമ്മൾ മസ്ജിദിലേക്ക് വരുമ്പോൾ അദ്ദേഹം നിസ്കരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് സലാം പറയാമോ? ആ വ്യക്തിയോട് നമുക്ക് സലാം പറയാം, ആ വ്യക്തിയോടും നമുക്ക് സലാം പറയാം. അപ്പോൾ എങ്ങനെയാണ് സലാം അടക്കേണ്ടത്? ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഒരു വ്യക്തി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറി വന്ന വ്യക്തി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചെന്ത് പറയും? വഅലൈക്കും അസ്സലാം എന്ന് പറയും. പിന്നീട് നിസ്കാരത്തിൽ സംസാരം വിലക്കപ്പെട്ടു, സംസാരിക്കാൻ പാടില്ല എന്ന വിധി അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. അതിനുശേഷം സലാം അടക്കുന്ന രൂപം എങ്ങനെയാണ്? മൂന്ന് രൂപത്തിലാണ് ഹദീസുകൾ വന്നിരിക്കുന്നത്. ഒന്നാമത്തേത് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഒരു വ്യക്തി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് സലാം പറഞ്ഞാൽ കൈപ്പത്തി താഴേക്ക് കാണിച്ചുകൊണ്ട് നമുക്ക് സലാം അടക്കാം. വായിക്കൊണ്ട് പറയാൻ പാടില്ല. നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു വ്യക്തി വന്ന് സലാം അലൈക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൈപ്പത്തി താഴേക്ക് കാണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സലാം അടക്കാം. കൈപ്പത്തി നമ്മളിങ്ങനെ താഴേക്ക് കാണിച്ചാൽ അത് സലാം അടക്കലായി അവിടെ മനസ്സിലാക്കണം. രണ്ടാമത്തെ രൂപം എന്നുള്ളത് വിരൽ ഉയർത്തിക്കൊണ്ട് സലാം അടക്കാം. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ സുഹൈബ് റളിയല്ലാഹു അൻഹു ഇന്ദരിച്ച ഹദീസാണ്. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ വന്ന് സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഒരു വിരൽ ഇങ്ങനെ ഉയർത്തി കാണിക്കുക, അതും ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. മൂന്നാമത്തെ രൂപം, നമ്മൾ നിസ്കാരത്തിൽ നൃത്തത്തിലല്ല ഇരുത്തത്തിലാണെന്ന് കരുതുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലാണ്, ഇപ്പൊ നമുക്ക് അവിടെ വിരൽ ഉയർത്താൻ അല്ലെങ്കിൽ കൈപ്പത്തി താഴേക്ക് കാണിക്കാൻ പ്രയാസമാകും. അങ്ങനെയാണെങ്കിൽ തല അനക്കി കാണിക്കാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബൈഹഖി റഹിമഹുല്ലാ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സലാമിന്റെ വിഷയത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. സലാം അധികമായി പറയാൻ എപ്പോഴും നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ സലാമിന്റെ പൂർണ്ണതയിൽ പെട്ടതാണ് ഒരു വ്യക്തി സലാം പറയുമ്പോൾ അതിന്റെ കൂടെ എന്ത് ചെയ്യുക? മുസാഫഹത്ത് ചെയ്യുക. അതിന്റെ കൂടെ മുസാഫഹത്ത് ചെയ്യുക. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാൻ, രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് ചെയ്താൽ ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖാ, അവർ വിട്ടുപിരിയുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾ അല്ലാഹു മാഫാക്കി നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പരസ്പരം കണ്ടാൽ മുസാഫഹത്ത് ചെയ്യാൻ എപ്പോഴും തയ്യാറാവുക, പരസ്പരം മുസാഫഹത്ത് ചെയ്യുക. ഇന്നത്തെ ചില യുവാക്കളൊക്കെ പ്രത്യേകിച്ച് പരസ്പരം കണ്ടാൽ എന്ത് പറയും? ഇങ്ങനെ കൈമുട്ടും, തമ്മിൽ രണ്ട് കൈകളും മടക്കി പിടിച്ചു മുട്ടും. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചതല്ല, മറിച്ച് നമ്മളെപ്പോഴും കൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് സലാം പറഞ്ഞ് അവിടെ മുസാഫഹത്തിന് പകരം ഈ ഒരു ആചാരം ജനങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായി ഇരിക്കുകയാണ്. അതിന് ചിലർ പറയുന്ന കാരണം എന്താ? കൈ കൊടുത്താൽ കൊറോണ വൈറസ് പകരാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ മുട്ടിയാലോ? അത് പിന്നീട് ഇന്ന് ജനങ്ങൾക്കിടയിൽ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിപ്പിക്കാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ ഖുർആൻ ഓതുന്ന സാഹചര്യത്തിൽ നമ്മൾ അവിടേക്ക് കയറി ചെല്ലുന്ന് കരുതുക, മസ്ജിദിൽ ഒരു വ്യക്തി ഖുർആൻ ഓതുന്ന അവിടേക്ക് നമ്മൾ കയറി ചെന്നു, അദ്ദേഹത്തിന് സലാം പറയാമോ? അദ്ദേഹത്തിന് സലാം പറയുന്നതിൽ തെറ്റില്ല. ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തികൾക്ക് സലാം പറയുന്നതിൽ തെറ്റില്ല, അവർക്ക് സലാം പറയാം, അതുപോലെ തന്നെ കൈ കൊടുക്കുമ്പോൾ മുസാഫഹത്ത് ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ മുസാഫഹത്ത് ചെയ്യുമ്പോൾ രണ്ട് കൈയും പിടിക്കാറുണ്ട്. സലാമു അലൈക്കും എന്ന് പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുമ്പോൾ രണ്ട് കൈയും പിടിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ അധികമായി വന്നിരിക്കുന്നത് ഒരു കൈ കൊടുക്കുക എന്നുള്ളതാണ്, ഇനി ആരെങ്കിലും രണ്ട് കൈ കൊടുത്തുകൊണ്ട് മുസാഫഹത്ത് ചെയ്താൽ അത് തെറ്റാണ് എന്നോ അല്ലെങ്കിൽ ബിദഅത്താണ് എന്നോ നമ്മൾ പറയരുത്, മറിച്ച് അതും അനുവദിക്കപ്പെട്ട രൂപമാണ്, ഹമ്മാദ് ഇബ്നു സയ്യിദ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് രണ്ട് കൈയും വെച്ചുകൊണ്ട് സലാം പറഞ്ഞതായി നമുക്ക് ആചാറുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ മുഅല്ലഖായി, സാധാരണ ഹദീസുകളായല്ല, മുഅല്ലഖായി അധ്യായത്തിൽ കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു വിഷയം നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ മുസാഫഹത്ത് കൊടുത്തതിനു ശേഷം നെഞ്ചത്ത് ഇങ്ങനെ കൈവെക്കും, നമ്മളിങ്ങനെ കൈ കൊടുത്ത്, അതായത് ആ വ്യക്തിക്ക് നമ്മളൊരു സ്ഥാനം നൽകുന്ന രൂപത്തിൽ നെഞ്ഞിൽ ഇങ്ങനെ കൈവെക്കാറുണ്ട്. എന്താണ് അതിന്റെ വിധി? ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈനി ഹഫിളഹുല്ലാ, ബഹുമാനനായ അധ്യാപകൻ, അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ കൈവെക്കുന്നത് ആരും ഒരു ആരാധനയായി കാണാറില്ല, മറിച്ച് ആ കൈവെക്കുന്നത് എന്തിനാണ്? ഒരു വ്യക്തി നമുക്ക് സലാം പറഞ്ഞു, നമ്മളിങ്ങനെ കൈവെക്കുന്നതിന് ഉദ്ദേശം എന്താ? നിനക്ക് എന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്, അതായത് ആ വ്യക്തിക്കൊരു വിലവൽപ്പിച്ചുകൊണ്ടാണ് ആ രൂപത്തിൽ കൈവെക്കുന്നത്. അതൊരിക്കലും കൈവെക്കൽ പ്രത്യേക ഒരു ഇബാദത്തായിട്ട് ആരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ ചെയ്യുന്നത് ഷറഈയായിട്ട് വിലക്കുള്ള കാര്യമല്ല എന്ന് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈനി ഹഫിളഹുല്ലാ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ആ രൂപത്തിലൊന്നും ചെയ്യാതിരിക്കലാണ്. പക്ഷെ ആരെങ്കിലും ചെയ്താൽ അത് വിമർശിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ടതോ കാര്യമല്ല എന്നൊരു വാസ്തവം നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഹക്ക്. എന്നുള്ളത് സലാം പറയുന്ന വിഷയമാണ്. കണ്ടാൽ സലാം പറയുക. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായ സഹോദരനെ കണ്ടാൽ സലാം പറയുക. വേറെയും അഞ്ച് കാര്യങ്ങൾ ഈ ഹദീസിലുണ്ട്. നമുക്ക് സമയം കുറവാണ്, പ്രത്യേകിച്ച് ഇശാ നിസ്കാരത്തിന് ശേഷം പലരും പെട്ടെന്ന് ഉറങ്ങുന്നവരായിരിക്കാം, അതുകൊണ്ട് അധികം ദീർഘമായി പറയുന്നില്ല. ഈ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഈ പറഞ്ഞ കാര്യം എപ്പോഴും നമ്മൾ വീട്ടിലേക്ക് കയറി ചെന്നാൽ സലാം പറയാം. പല ആളുകൾ എന്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട്, വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോഴൊന്നും സലാം പറയില്ല, ഉമ്മയോട് സംസാരിക്കുമ്പോൾ സലാം പറയില്ല, ഭാര്യ വിളിച്ചാൽ സലാം പറയില്ല, നാട്ടുകാരോട് സലാം പറയും. ഒരു നാട്ടിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള ഒരു സുഹൃത്തിനെ കണ്ടാൽ പറയാം സലാം ആണേ. ഭാര്യ വിളിച്ചാൽ നേരെ കാര്യങ്ങളിലേക്ക് കടക്കും. അങ്ങനെ ആവരുത്. നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് സലാം നമ്മൾ അധികരിപ്പിക്കുക, സലാം അധികരിപ്പിക്കുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ സലാം ആദ്യമായി തുടങ്ങുന്നത് അവരാണ് അള്ളാഹുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ളവർ. അതുകൊണ്ട് സലാം അധികരിപ്പിക്കുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ സുന്നത്തിന് നിസ്സാരമായി കാണരുത്. പ്രവാചകൻ പറഞ്ഞതുപോലെ, ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫ് ശൈആ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖ. നിങ്ങൾ ഒരു നന്മയെയും നിസ്സാരമായി കാണാൻ പാടില്ല, അത് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതാണെങ്കിൽ പോലും. അതുകൊണ്ട് ഈ ഒരു സുന്നത്ത്, സലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹയാതാക്കുക. ബാക്കിയുള്ള ഒരു മുസ്ലിമിനോട് സ്വീകരിക്കേണ്ട ബാധ്യതകൾ ഇൻഷാ അള്ളാഹ് നാളെ ഫജറിന് ശേഷം സമയം ലഭിക്കുന്നത് പോലെ നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وصلى الله على محمد وعلى اله وصحبه وسلم. سبحان الله وبحمده, سبحانك اللهم وبحمدك, اشهد ان لا اله الا انت, استغفرك واتوب اليك. والسلام عليكم ورحمه الله وبركاته.